പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷ ഭാഗ്യങ്ങളിൽ ഏഴാമത്തേതാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5:9 ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഇതാണ് സുവിശേഷ ഭാഗ്യം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മറ്റ് എല്ലാ സുവിശേഷ ഭാഗ്യങ്ങളിലും പോലെ ഇവിടെയും ഒരു വിശദീകരണവും ഒരു വാഗ്ദാനവും. ആരാണ് ഭാഗ്യവാൻ? സമാധാനം സ്ഥാപിക്കുന്നവനാണ്. എന്താണ് അവൻ്റെ ഭാഗ്യം? അവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. സമാധാനം സ്ഥാപിക്കുന്ന എല്ലാവർക്കും ദൈവം നൽകുന്ന വാഗ്ദാനമാണ് അവരെ തൻ്റെ മക്കളായി അംഗീകരിക്കുന്നത്. എന്താണ് സമാധാനം? എന്താണ് സമാധാനം സ്ഥാപിക്കുക എന്നുകൊണ്ട് അർത്ഥമാകുന്നത്? ദൈവപുത്രന്മാരെന്ന് പറയുന്നത് കൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. എന്താണ് സമാധാനം? മധ്യ പൗരസ്ത്യ ദേശത്ത് ഇസ്രായേലികളും അതുപോലെ അറബ് ഭാഷ സംസാരിക്കുന്നവരും പൊതുവെ ഉപയോഗിക്കുന്ന ഒരു അഭിവാദന രൂപമാണ് ഷലോം അഥവാ സലാം. സലാം അലൈക്കും, സമാധാനം നിങ്ങളോടുകൂടി. ഷലോം, സമാധാനം എന്ന് പറയും. ഷലോം എന്നും സലാം എന്നും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. പരസ്പരം കാണുമ്പോൾ അഭിവാദനം ചെയ്യാനായി നമ്മൾ ഭാരതത്തിൽ മറ്റൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്, നമസ്തേ എന്ന് പറയും. കൈകൾ ആദരവോടെ കൂപ്പി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് കുനിച്ചുകൊണ്ടാണ് ഞാൻ പറയുക, നമസ്തേ. നമുക്കറിയാം അതിൻ്റെ അർത്ഥം. ഞാൻ നിന്നെ നമിക്കുന്നു, ഞാൻ നിൻ്റെ മുമ്പിൽ എൻ്റെ ശിരസ് നമിക്കുന്നു, കുനിക്കുന്നു. നീ എന്നേക്കാൾ വലിയ ആളാണ്. നിന്നെ ഞാൻ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു. നിന്നെ എൻ്റെ സുഹൃത്തായി, സ്നേഹിതനായി, അതിലുപരി എന്നേക്കാൾ വലിയ ആളായി ഞാൻ നിന്നെ അംഗീകരിക്കുന്നു. ഇതൊക്കെയാണല്ലോ നമസ്തേ എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുക. മനോഹരമായ ഒരു അഭിവാദന രൂപമാണ്. ഈ അഭിവാദനം തന്നെയാണ് വാസ്തവത്തിൽ ശാലോം എന്നതുകൊണ്ടും അർത്ഥമാക്കുക. ഞാൻ നിന്നെ നമിക്കുന്നു, നിനക്ക് നന്മ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിൻ്റെ ശത്രുവല്ല, നീ എൻ്റെയും ശത്രുവല്ല. നമ്മൾ പരസ്പരം സഹോദരങ്ങളാണ്, പരസ്പരം ഐക്യത്തിൽ കഴിയേണ്ടവരാണ്, പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടവരാണ്. ഇതെല്ലാം ഈ ഒരു ചെറിയ സൂചനയിൽ, നമസ്തേ എന്ന വാക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മുടെ പിതാക്കന്മാർ. അപ്പോൾ എല്ലാ ജനതകൾക്കുമുണ്ട് ഇപ്രകാരമുള്ള ഒരു അഭിസംബോധന രൂപം. പക്ഷേ ശാലോം എന്ന പദത്തിൻ്റെ അർത്ഥവ്യാപ്തികളിലേക്കാണ് നമ്മളിന്ന് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുക. യേശു പറഞ്ഞു, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം എന്നതിന് യേശുവിൻ്റെ ഭാഷയിൽ ശാലോം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ശാലോം എന്നാൽ ശല്യമില്ലാത്ത ഒരവസ്ഥ എന്നല്ല അർത്ഥമാക്കുക. യുദ്ധത്തിൻ്റെ അഭാവവും മാത്രവുമല്ല സമാധാനം അഥവാ ശാലോം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സമാധാനമായി, ശല്യങ്ങളെല്ലാം ഒഴിവായി കഴിയുമ്പോൾ സമാധാനമെന്ന് പറയും. ആരെങ്കിലും നമ്മൾ ശല്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ആൾ പോയി കഴിയുമ്പോൾ ഓ സമാധാനമായി. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖമുണ്ടായി വേദനകൾ മാറിക്കഴിയുമ്പോൾ നമ്മൾ സമാധാനമായി എന്ന് പറയും. ബുദ്ധിമുട്ടുകളും ശല്യങ്ങളും ദ്രോഹങ്ങളുമൊന്നും ഇല്ലാത്ത അവസ്ഥയെ സമാധാനമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി യുദ്ധത്തിനൊരുങ്ങുന്ന ആൾക്കാരുണ്ട്. മിക്കവാറും എല്ലാ രാജ്യങ്ങളും മത്സരിച്ച് ആയുധങ്ങൾ സംഭരിച്ചു വെച്ച് സമാധാനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ശത്രു എന്നെ കടന്ന് ആക്രമിച്ചാൽ ആ ശത്രുവെ നശിപ്പിക്കാൻ മാത്രമുള്ള ആയുധങ്ങൾ എൻ്റെ പക്കലുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ സമാധാനം ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുന്ന രാജ്യങ്ങളുണ്ട്. മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇന്ന് അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുക. ആയുധങ്ങൾ കൂടുതലുള്ളവർക്ക് സമാധാനം കൂടുതലുണ്ട് എന്നൊരു ചിന്തയും വ്യർത്ഥമാണെങ്കിലും നിലനിൽക്കുന്നുണ്ട്. റോമക്കാരുടെ ഒരു ചൊല്ലുണ്ട്, സി വിസ് പാച്ചം പ്രെപ്പാര ബെല്ലും, ലത്തീനാണ്. അർത്ഥമിതാണ്, നീ സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ യുദ്ധത്തിനൊരുങ്ങിക്കൊള്ളുക. യുദ്ധത്തിനൊരുങ്ങി നീ യുദ്ധസന്നദ്ധനാണ്, ആയുധസജ്ജനാണ് എന്നറിഞ്ഞാൽ ശത്രുക്കൾ നിന്നെ ആക്രമിക്കാൻ മടിക്കും. അതേസമയം നീ ബലഹീനനാണെന്ന് കരുതിയാൽ മറ്റുള്ളവർ നിന്നെ കടന്നാക്രമിച്ചു എന്ന് വരും. അങ്ങനെ കടന്നാക്രമിച്ച് നിന്നെ തോൽപ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നീ ഒരുങ്ങിയിരിക്കണം. ഒരുങ്ങിയിരിക്കുന്നത് ആയുധം സജ്ജീകരിച്ചുകൊണ്ടാണ്. ഇങ്ങനെ സമാധാനത്തിന് വേണ്ടി ആയുധം സജ്ജീകരിക്കുന്ന ഒരു നിലപാടാണ് മിക്കവാറും ലോകരാഷ്ട്രങ്ങളൊക്കെ പണ്ട് മുതലേ കൈക്കൊണ്ടിരുന്നത്. ഇങ്ങനെ യുദ്ധത്തിൻ്റെ അഭാവത്തിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം എപ്പോഴും നിലനിൽക്കും. എപ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടാവുന്നറിയില്ല. നമുക്കറിയാം, ശീതസമരം നിലനിന്ന സാഹചര്യത്തിൽ പാശ്ചാത്യ യൂറോപ്പിൽ രണ്ട് ശക്തികൾ പരസ്പരം ആയുധങ്ങൾ ഓങ്ങി നിന്ന കാലഘട്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണമായി അനേകം തവണ നശിപ്പിക്കാൻ കഴിവുള്ള സംഹാര ശേഷിയുള്ള മിസൈലുകളുമായി നാറ്റോ ശക്തികളും വാർസോ ഉടമ്പടിയുടെ ശക്തികളും നിന്ന കാലം. അന്ന് സമാധാനമുണ്ടായിരുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ സമാധാനം? സംഘർഷഭരിതമായ എപ്പോഴും പൊട്ടിത്തെറിയുണ്ടാവുന്ന ഏതു സാഹചര്യത്തിലും നഷ്ടപ്പെട്ടേക്കാവുന്ന സമാധാനം, യുദ്ധത്തിൻ്റെ അഭാവം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനാവൂ. ഇതല്ല വാസ്തവത്തിൽ ബൈബിൾ ഉദ്ദേശിക്കുന്ന സമാധാനം. ഇങ്ങനെയുള്ള സമാധാന സ്ഥാപനത്തെക്കുറിച്ചല്ല യേശു പറഞ്ഞത്. ശാലോം അഥവാ സമാധാനം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ നന്മയിൽ നിന്ന് കടന്നു വരുന്നതാണ്. എല്ലാ വ്യക്തികളും സമാധാനത്തിൽ കഴിയുന്ന, ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം പൂർണ്ണമായി സ്വസ്ഥത അനുഭവിക്കുന്ന, ആരോഗ്യം അനുഭവിക്കുന്ന ഓരോ അവസ്ഥയെക്കുറിച്ചാണ് ശാലോം എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. ഓരോ അംഗത്തിനും അതതിൻ്റേതായ അർഹമായത് ലഭിക്കുന്നു, ഓരോന്നും സ്വസ്ഥതയിൽ കഴിയുന്നു, ഒന്നിനും കുറവില്ലാതെ. ആ പൂർണ്ണതയുടെ അവസ്ഥയാണ് ശാലോം, സമാധാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഈ സമാധാനം ഉണ്ടാകണമെങ്കിൽ ശരീരത്തിൽ അവയവങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാകണം, എല്ലാ അവയവത്തിനും സൗഖ്യമുണ്ടാകണം. ഏതെങ്കിലും ഒരു അവയവം രോഗാതുരമാണെങ്കിൽ ആ ശരീരത്തിന് സമാധാനം ഉണ്ടാവില്ല, ബാക്കി എല്ലാ അവയവങ്ങളും ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നു. പക്ഷേ ഒരു ചെറിയ പല്ലിന് വേദനയുണ്ടായാൽ മതി, എല്ലാ സമാധാനവും നഷ്ടപ്പെടും. അത് പല്ലിനാവാം, കണ്ണിനാവാം, കാതിനാവാം, ഒരു ചെറിയ വിരലിനാവാം. എന്തുമാവട്ടെ, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അസ്വസ്ഥതയുണ്ടെങ്കിൽ അത് ശരീരത്തെ മുഴുവനും ബാധിക്കും. ഇതുപോലെ തന്നെ സമൂഹമാകുന്ന ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവം വേദനിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അവയവത്തിന് സ്വസ്ഥത ഇല്ലാതെ വന്നാൽ ആ സമൂഹത്തിൽ സമാധാനം ഉണ്ടാവില്ല. അടിച്ചമർത്താൻ സാധിക്കും, നിശബ്ദനാക്കാൻ സാധിക്കും, പക്ഷേ ഈ വേദന അത് വ്യക്തിയുടേതാവാം, ശരീരത്തിൽ അവയവത്തിൻ്റേതാവാം, എപ്പോഴും അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈ അസ്വസ്ഥതകളെല്ലാം മാറണം, എല്ലാവർക്കും സ്വസ്ഥതയുണ്ടാവണം, എല്ലാവർക്കും സമാധാനമുണ്ടാവണം. ഇങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ബൈബിൾ പറദീസ എന്ന് സൂചിപ്പിക്കുന്നത്. ദൈവം സൃഷ്ടിച്ചതെല്ലാം സമാധാനത്തിലായിരുന്നു, ഓരോന്നും അതതിൻ്റെതായ ധർമ്മങ്ങൾ നിർവഹിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ പ്രതിനിധിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പറദീസയിലായിരുന്നു. ആ പറദീസ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നതാണ് ദൈവവും മനുഷ്യനും തമ്മിൽ ഐക്യത്തിൽ കഴിയുന്നു. മനുഷ്യർ പരസ്പരം, നീ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്, അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും, നമ്മൾ രണ്ടല്ല ഒന്നാണ് എന്ന് പറയുന്ന സ്ത്രീയും പുരുഷനും അഥവാ മനുഷ്യർ, ആ മനുഷ്യർ പരസ്പരം ഐക്യത്തിൽ കഴിയുന്നു. മനുഷ്യൻ ഈ ഭൂമിയിലെ ഓരോ ജീവജാലത്തിനും പേരിടുന്നു, അത് ആ പേര് അറിയപ്പെടുന്നു. മനുഷ്യൻ പ്രപഞ്ചത്തോട് ഐക്യത്തിൽ കഴിയുന്നു. ആ മനുഷ്യൻ നഗ്നനാണ്, പക്ഷേ തൻ്റെ നഗ്നതയിൽ അവന് ലജ്ജയില്ല, ഭയമില്ല, തന്നെ തന്നെ തൻ്റെ ശാരീരികതയെ തൻ്റെ അവസ്ഥയെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഇങ്ങനെ ഓരോ വ്യക്തിയും ഈ സമൂഹത്തിലെ ഓരോ അവയവവും സ്വസ്ഥതയിൽ, സമാധാനത്തിൽ, പരസ്പരം ഐക്യത്തിൽ കഴിയുന്ന ആ അവസ്ഥ, അതായിരുന്നു ശാലോം, അതാണ് സമാധാനം. ഇപ്രകാരം ഒരു സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാതെ, അംഗീകരിക്കാൻ കഴിയാതെ അകന്നു പോകുന്ന മനുഷ്യൻ സമാധാനം നഷ്ടപ്പെട്ടവനാണ്. അത്തിയറുകൾ കുട്ടിത്തുനി അരക്കച്ചയുണ്ടാക്കി മറഞ്ഞ് ഒളിഞ്ഞു നിൽക്കുന്നവൻ സമാധാനമില്ലാത്തവനാണ്. ദൈവത്തിന് മുമ്പിൽ ഭയന്ന് നിൽക്കുന്ന വ്യക്തി സമാധാനം നഷ്ടപ്പെട്ടവനാണ്. നീ എനിക്ക് കൂട്ടുന്നതെന്ന സ്ത്രീയാണ് ഈ കനി എനിക്ക് തന്നത് എന്ന് പറഞ്ഞ് ഭാര്യയെ തള്ളിപ്പറയുന്ന ആദാമും സമാധാനം നഷ്ടപ്പെട്ടവനാണ്. ഈ നഷ്ടപ്പെട്ട സമാധാനം വീണ്ടെടുക്കാനായി ദൈവം വാഗ്ദാനം നൽകി, രക്ഷകനെ അയക്കും, നിങ്ങൾക്ക് വീണ്ടും സമാധാനം നൽകും. മെസയാനിക് പീസ് എന്ന് പറയും. സമാധാനം മിശിഹായിലൂടെ ദൈവം നൽകുന്ന ദാനമാണ്. അതിനെക്കുറിച്ച് മനോഹരമായി പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ, പ്രത്യേകിച്ചും യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും ദൈവം നൽകുന്ന ഒരു വാഗ്ദാനം. യേശയ്യ 9-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും, നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു പരിപാലിക്കാൻ തന്നെ. നീതിയിലും ധർമ്മത്തിലും സ്ഥാപിച്ചു പരിപാലിക്കുന്ന സമാധാനം, ആ സമാധാനം സ്ഥാപിക്കുന്നവനെയാണ് മിശിഹ എന്ന് വിളിക്കുക, ദൈവമയക്കുന്ന രക്ഷകൻ. യേശയ്യാവിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ നീതിനിഷ്ഠനായ രാജാവ് വരുന്നതിനെക്കുറിച്ച് പ്രവചനമുണ്ട്. 11-ാമത്തെ അധ്യായം 1-9 വാക്യങ്ങളിൽ അതിൽ 4-ാമത്തെ വാക്യം ഇപ്രകാരമാണ്, അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവ്വം വർത്തിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കുകയും നീതിയും അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഒരു ശിശു അവയെ നയിക്കും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. സമ്പൂർണമായ സമാധാനത്തിൻ്റെ സ്വസ്ഥതയുടെ മനോഹരമായൊരു ചിത്രമാണ് പ്രവാചകൻ എടുത്തു കാണിച്ചത്. ഇപ്രകാരമുള്ളൊരു സമാധാനമാണ് യേശു സ്ഥാപിക്കുക. യേശുവിൻ്റെ ജനനവേളയിൽ മലാഖമാർ പാടി. ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മൾ കാണും. പെട്ടെന്ന് 13-14 വാക്യങ്ങളിൽ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. സമാധാനം സ്ഥാപിക്കുന്നവൻ കൃപ ലഭിച്ചവർക്കാണത് കൊടുക്കുക. ആർക്കാണ് ഈ കൃപ? എല്ലാവർക്കും വാഗ്ദാനം ചെയ്യുന്നതാണ്. പക്ഷേ ആ കൃപ ഓരോരുത്തരും സ്വീകരിക്കാൻ സന്നദ്ധനാവണം. കൃപ സ്വീകരിക്കുന്നവർക്കാണ് സമാധാനം കിട്ടുക. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനമെന്ന് പറയും, പക്ഷേ മനുഷ്യർക്ക് സമാധാനം ദൈവം നൽകുന്ന ദാനമാണ്. ആ ദാനം സ്വീകരിക്കാൻ ഹൃദയം തുറക്കേണ്ടതുണ്ട്. ഹൃദയത്തിൻ്റെ ചില ഭാവങ്ങൾ ആവശ്യമാണ് ഈ സമാധാനം ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ. 85-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും. 8-13 വാക്യങ്ങളിൽ ഈ സമാധാനത്തിൻ്റെ നിബന്ധനകളെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും, അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും. ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കൂടികൊള്ളും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുമ്പിൽ നടന്ന് അവിടുത്തേക്ക് വഴിയൊരുക്കും. ധർമ്മവും നീതിയും നിലനിൽക്കുന്നിടത്തേ സമാധാനമുണ്ടാവും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കുകയും നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ നീതിയുടെ ഫലമാണ് സമാധാനം എന്ന് അർത്ഥമാകുന്നു. നീതി സ്ഥാപിക്കുക, നമ്മൾ നീതിയെക്കുറിച്ച് കണ്ടായിരുന്നു. ദൈവവും മനുഷ്യനും തമ്മിൽ ഐക്യത്തിൽ കഴിയുന്ന അവസ്ഥയാണ് നീതി എന്ന് നമ്മൾ വിശേഷിപ്പിച്ചത്. മനുഷ്യർ പരസ്പരമുള്ള ബന്ധത്തിലും നിലനിൽക്കേണ്ട ഒരു അവശ്യ ഗുണമാണ് നീതി. നീതി ഇല്ലാത്തിടത്ത് സമാധാനമുണ്ടാവുകയില്ല. നീതിയും സമാധാനവും പരസ്പരം ആശ്ലേഷിക്കും. ഇപ്രകാരം ഒരു നീതി പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് യേശു കടന്നു വന്നത്. ആദ്യമേ നീതി പുനഃസ്ഥാപിക്കുന്നത് മനുഷ്യനും ദൈവവും തമ്മിൽ അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യനായി അവതരിക്കുക. യേശു ദൈവപുത്രൻ എന്ന ആ ദൈവപുത്രൻ്റെ വ്യക്തിത്വത്തിൽ മനുഷ്യനും ദൈവവും ഒന്നിച്ചു ചേരുന്നു. പരസ്പരം അകന്നുപോയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുന്ന, ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനെയും ദൈവത്തെയും പരസ്പരം ബന്ധിപ്പിക്കുക. അവിടെയാണ് സമാധാനം ആദ്യമേ ഉണ്ടാകുന്നത്. അവനാണ് നമ്മുടെ സമാധാനം. യേശുവാണ് നമ്മുടെ സമാധാനമെന്ന് യേശുവിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 14-16 വാക്യങ്ങളിൽ, കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുക. അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കുകയും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരു കൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. ശത്രുത അവസാനിപ്പിച്ചു, സമാധാനം സ്ഥാപിച്ചു. ഇരു കൂട്ടർ ഇവിടെ വിജാതീയരും യഹൂദരുമാണ്. എല്ലാ മനുഷ്യരെയും പരസ്പരം ഒന്നിപ്പിക്കുന്നത് യേശു ക്രിസ്തുവാണ്. പരസ്പരം ഒന്നിപ്പിക്കുന്നു. ആ ഒന്നിപ്പിക്കുന്നതിന് ആദ്യത്തെ പടി ദൈവത്തോട് യോജിപ്പിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയതാണ് സമാധാനം നഷ്ടപ്പെടാനുള്ള മുഖ്യ കാരണം. അകന്നുപോയവൻ അടുത്തു വരണം. പറുദീസ വിട്ടുപോയവനെ വീണ്ടും പറുദീസയിലേക്ക് തിരികെ കൊണ്ടുവരണം. കാണാതെ പോയ ആടിനെ തേടിയിറങ്ങിയ നല്ല ഇടയൻ തോളിലേറ്റി ആരയിലേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ്. പറുദീസായുടെ പടി ഇട്ട് ഇറങ്ങിപ്പോയ മനുഷ്യനെ വീണ്ടും പിതൃഭവനത്തിലേക്ക് യേശു ആനയിക്കുന്നത്. ഇവിടെയാണ് സമാധാന സ്ഥാപനത്തിൻ്റെ തുടക്കം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. അത് അന്ത്യത്താഴവേളയിലാണ്. യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:27 ഇപ്രകാരം കാണും: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ലോകം നൽകുന്ന സമാധാനമല്ല, ലോകം നൽകുന്ന സമാധാനം യുദ്ധത്തിൻ്റെ അഭാവമായിരിക്കാം, അല്ലെങ്കിൽ യുദ്ധത്തിനൊരുങ്ങി പരസ്പരം ഭീഷണി മുഴക്കിക്കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് നിലനിർത്തുന്ന ആ നിശബ്ദതയുടെ ഒരു അന്തരീക്ഷമാണ്. പക്ഷേ യേശു നൽകുന്ന സമാധാനം അതല്ല. യേശു നൽകുന്ന സമാധാനം പരസ്പരം ഉള്ള ദാനത്തിലൂടെ, പൂർണ്ണമായ സമർപ്പണത്തിലൂടെ, കീഴടങ്ങുന്നതിലൂടെ, അവരനു വേണ്ടി സ്വയം സമർപ്പിക്കുന്നതിലൂടെ നേടിയെടുക്കുന്ന സമാധാനമാണ്. അധർമ്മത്തിൻ്റെ മുമ്പിൽ നിരുപാധികം കീഴടങ്ങലല്ല, അധർമ്മത്തെ ചോദ്യം ചെയ്യും. പക്ഷേ ഇവിടെ ആയുധമെടുത്ത് യുദ്ധം ചെയ്ത് അവരൻ്റെ തല കൊയ്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സ്ഥാപിക്കുന്ന ഒരു സമാധാനമല്ല യേശു ചെയ്തത്. യേശു നമുക്ക് സമാധാനം നൽകിയത് യേശുവിൻ്റെ കുരിശിലൂടെയാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ രമ്യതയിലെത്തിയത് ഈ കുരിശിലൂടെയാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ നാട്ടി നിർത്തിയ കുരിശിൽ ദൈവത്തെയും മനുഷ്യനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ കുരിശിലാണ് യേശു സമാധാനം സ്ഥാപിച്ചത്. ആത്മദാനത്തിലൂടെ, കുരിശു മരണത്തിലൂടെ നേടിയെടുത്ത സമാധാനമാണ്. ഇന്നും സമാധാനത്തിൻ്റെ മാർഗം ഇത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, യേശു ജെറൂസലം പട്ടണത്തെ സമീപിച്ചപ്പോൾ അകലെ വെച്ച് പട്ടണം കണ്ട് യേശു വിലപിക്കുന്ന ഒരു രംഗം. ഓശാന വിളികളുടെ മധ്യയാണ് യേശു കണ്ണീർ വാർക്കുന്നത്. ഓർക്കുക, ലൂക്കാ എഴുതിയ സുവിശേഷം 19:10 ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു: സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. സമാധാനത്തിൻ്റെ മാർഗങ്ങൾ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞുപോയ ജെറൂസലമിന് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. നഗരം നശിപ്പിക്കപ്പെട്ടു 70. യേശു അനുയായികൾക്ക് നൽകുന്ന ആഹ്വാനം ഇതാണ്: സമാധാനം സ്ഥാപിക്കുന്നവരാവണം നിങ്ങൾ. സമാധാനം കാംക്ഷിച്ചാൽ മാത്രം പോരാ, സമാധാനത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ, സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരാവണം, സമാധാനത്തിന് വേണ്ടി ക്ലേശങ്ങൾ സഹിക്കാൻ തയ്യാറാവണം, സമാധാനത്തിന് വേണ്ടി സ്വയം ഇല്ലായ്മ ചെയ്യാനായിട്ടും തയ്യാറാവണം. ഈ ആശയം, ഈ പഠനം വ്യക്തമായി മനസ്സിലാക്കിയ ഒരാളായിരുന്നു ഫ്രാൻസിസ് അസീസി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹം പകരാനും, ദ്രോഹമുള്ളിടത്ത് മാപ്പ് നൽകാനും, ഭിന്നിപ്പുള്ളിടത്ത് ഐക്യം വളർത്താനും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസമേകാനും, തെറ്റുള്ളിടത്ത് സത്യം പുലർത്താനും, നിരാശയുള്ളിടത്ത് പ്രത്യാശ നൽകാനും, സന്താപമുള്ളിടത്ത് സന്തോഷം പകരാനും, അന്ധകാരമുള്ളിടത്ത് പ്രകാശം പരത്താനും എന്നെ ശക്തനാക്കണമേ. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്ക് കൃപ നൽകണമേ. കാരണം കൊടുക്കുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ക്ഷമ ലഭിക്കുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവനിലേക്ക് ജനിക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിച്ച് ജീവിക്കാൻ ദിവ്യനാഥ എന്നെ അനുഗ്രഹിക്കണമേ. മനോഹരമായ പ്രാർത്ഥന, യേശു പഠിപ്പിച്ച ഈ സുവിശേഷ ഭാഗ്യത്തിൻ്റെ ഒരു ആവിഷ്കരണമാണ്. എല്ലാ തരത്തിലും അവരനെ മെച്ചപ്പെട്ടവനായി കാണാനും അവരനുമായി ഐക്യത്തിൽ കഴിയാനും, അതേസമയം അധാർമികമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാതിരിക്കാനും, സ്വയം ത്യജിച്ചും കുരിശുകൾ വഹിച്ചും സമാധാനം സ്ഥാപിക്കാനും സന്നദ്ധമാകുന്നിടത്തെ ദൈവമക്കളുണ്ടാവും. യേശു നൽകുന്ന വാഗ്ദാനങ്ങളാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. ദൈവപുത്രനാണ് സമാധാനം കൊണ്ടുവന്നത്. ആ ദൈവപുത്രൻ്റെ അനുയായികൾ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാകും. പക്ഷേ അതിന് സമാധാനം സ്ഥാപിക്കാൻ സന്നദ്ധമാവണം. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവണം, സമൂഹത്തിൽ സമാധാനം ഉണ്ടാവണം, പരസ്പരം ഭിന്നിച്ച് നിൽക്കുന്നവരെ ഐക്യത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടി നടക്കുന്ന സമാധാന യജ്ഞങ്ങളെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അത് അന്താരാഷ്ട്ര ലെവലിലാവട്ടെ, അന്തർ സംസ്ഥാന ലെവലിലാവട്ടെ, ദേശീയമോ കുടുംബപരമായ തലങ്ങളിലാവട്ടെ, എവിടെയും ഐക്യത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി, നീതിയുടെ ഫലമായ സമാധാനത്തിനു വേണ്ടി യത്നിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. റോമക്കാരുടെ ചൊല്ല് സി വിസ് പാച്ചം പ്രപ്പാര ബെല്ലും, നീ സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ യുദ്ധത്തിനൊരുങ്ങുക എന്ന ചൊല്ല് പോൾ ആറാമൻ മാർപ്പാപ്പ തിരുത്തി കുറിച്ചു പോപ്പുലോരും പ്രോഗ്രസിയോ എന്ന ചാക്രിക ലേഖനത്തിലൂടെ. നീ സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ സമാധാനത്തിന് വേണ്ടി ഒരുങ്ങുക, ആ ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ ഒന്നുകൂടി പറഞ്ഞു വെച്ചു, സമാധാനത്തിൻ്റെ പുതിയ നാമം അത് പുരോഗതി എന്നാണ്. പരസ്പരമായുള്ള ഐക്യത്തിനു വേണ്ടിയുള്ള ശ്രമം, യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്ന നിർത്തിവെച്ചിട്ട് സമാധാനത്തിന് വേണ്ടി ജനതകളുടെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ഈ പുരോഗതി എല്ലാവർക്കും ലഭ്യമാവണം, എല്ലാവർക്കും നീതി ലഭിക്കണം. നീതി ലഭിക്കുമ്പോൾ മാത്രമേ സമാധാനം യാഥാർത്ഥ്യമാവൂ. ഇന്ന് ഭീകരവാദങ്ങൾക്കെതിരെ, ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ആയുധമെടുക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നീതി പുനഃസ്ഥാപിച്ചുകൊണ്ടായിരിക്കണം. സമൂഹത്തിലെ എല്ലാ അവയവങ്ങൾക്കും നീതി ലഭിക്കുമ്പോൾ സമാധാനമുണ്ടാകും. ഇപ്രകാരം ഒരു സമാധാന സ്ഥാപനത്തിനു വേണ്ടി കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ ജനനവേളയിലും അലാക്കമാരുമാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവ കൃപ ലഭിച്ചവരാണ് എല്ലാവരും. ആ കൃപ സ്വീകരിക്കാനായിട്ട് കർത്താവെ അവിടെ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ സമാധാനം സ്വീകരിക്കാൻ സന്നദ്ധമാക്കണമേ. സമാധാനത്തിൻ്റെ വില കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കുരിശാണ് സമാധാനത്തിൻ്റെ വില എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കർത്താവെ, അങ്ങയുടെ കുരിശിൻ്റെ പിന്നാലെ സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ കടന്നു വരാൻ ഞങ്ങളെ അവിടെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര